السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മറ്റു വിദ്യാർത്ഥികളെ, ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്ന പദ്യമാണ് ഏതാനും ആഴ്ചകളായി നാം പഠിച്ചു വരുന്നത്. അൽ ഉർജൂസത്തുൽ മീഇയ ഫി ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന പേരിൽ ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ എഴുതിയിരിക്കുന്ന കിതാബാണ് ഏതാനും ആഴ്ചകളായി നാം പഠിക്കുന്നത്. അവസാനമായി നാം പറഞ്ഞു നിർത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിൽ നടന്നിരിക്കുന്ന, മദീന ജീവിതത്തിലെ രണ്ടാം വർഷത്തിൽ നടന്നിരിക്കുന്ന മൂന്ന് സംഭവങ്ങളാണ് അവസാനമായി നമ്മൾ പറഞ്ഞത്. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്ന വിഷയം, ഖിബലയെ അല്ലാഹു സുബ്ഹാനഹു വതആല ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് മാറ്റി കഅബയുടെ നേരെയാക്കിയതിനെ സംബന്ധിച്ചാണ് അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ ഒരു കിതാബിന്റെ തുടക്കത്തിൽ തന്നെ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോരോ വിഷയങ്ങളെയും സംബന്ധിച്ച് അഗാധമായി ദീർഘമായി ചർച്ച ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് വിഷയങ്ങൾ മൊത്തത്തിൽ ഒന്ന് പഠിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഈ ഒരു കിതാബ് പഠിക്കുന്നതിലൂടെ ഉള്ളത്. പൊതുവെ ഉലമാക്കൾ പറയാറുണ്ട്, ചെറിയ ചെറിയ മത്തനുകൾ ദീർഘമായി സംസാരിക്കുക എന്നുള്ളത് ശരിയല്ല. ചെറിയ ചെറിയ മത്തനുകൾ വിശദീകരിക്കുമ്പോൾ ദീർഘമായ ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ദീർഘമായി ഓരോരോ വിഷയങ്ങളും ദീർഘിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായ ഇൽമിന്റെ ശൈലിയല്ല, അല്ലെങ്കിൽ അധിക ഉലമാക്കളും സ്വീകരിക്കാറുള്ള ഒരു ശൈലിയല്ല. കാരണം ഒരു കിതാബ്, ഏതാനും ചില ബൈത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു കിതാബ് ധാരാളം ദർസുകളായി മണിക്കൂറുകളോളം നമ്മൾ എടുത്താൽ ഒരുപക്ഷെ കേൾക്കുന്ന ആൾക്കാർക്ക് അത് മെടുപ്പുണ്ടാക്കും, അല്ലെങ്കിൽ ആദ്യത്തിൽ ആവേശമുണ്ടാകും, പിന്നെ അവസാന ഭാഗം ആവേശമുണ്ടാവില്ല, അല്ലെങ്കിൽ പലരും ദർസ് കേൾക്കാതെയാവും. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയുന്ന ഒരു കാര്യമാണ്, ചെറിയ ചെറിയ മച്ചനുകൾ, ഉലമാക്കൾ എഴുതിയിരിക്കുന്ന ചെറിയ ചെറിയ കിതാബുകൾ വിശദീകരിക്കേണ്ട എപ്പോഴും ചെറുതായ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ദർസുകളും അരമണിക്കൂറിന് താഴെയാണ്. അതുപോലെ തന്നെ അധികമായി വിശദീകരിക്കാതെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പൊതുവെ പറയാറുള്ളത്. അത് മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു കിതാബ് പൂർത്തീകരിച്ചതിന് ശേഷം കൂടുതൽ വിശദീകരണത്തോടുകൂടി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിരുന്നാലും ഇവിടെ ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ നാലാമത്തെ സംഭവമായി പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു, മിൻ ബഅദി ദിൽ ഉശൈരിയ ഇഖ്വാനി വഫർളു ഷഹരി സൗമി ഫീ ശഅബാനി. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ പരാമർശിച്ചിരിക്കുന്ന വിഷയം ഗസ്വത്തുൽ ഉശൈറിനെ സംബന്ധിച്ചാണ്, ഉശൈർ യുദ്ധത്തെ സംബന്ധിച്ചാണ്. ഇതിന്റെ ചരിത്രത്തിൽ ഉശൈർ എന്നും ഉശൈറ എന്നും ഉശൈറാ എന്നും പേരുകളുണ്ട്. ഈ യുദ്ധം ഗസ്വത്തുൽ ഉശൈർ എന്നും ഗസ്വത്തുൽ ഉശൈറ എന്നും ഗസ്വത്തുൽ ഉശൈറ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ മൂന്ന് പേരുകളിലും ഈ യുദ്ധം അറിയപ്പെട്ടിട്ടുണ്ട്. ഇദാത്തുൽ ഉശൈർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു യുദ്ധം നടന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദർസിൽ ചെറിയ ബദറിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ചെറിയ ബദറിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞു, എന്താണ് ചെറിയ ബദർ? മദീനക്കാരുടെ ആടുമാടുകളെ അല്ലെങ്കിൽ അവരുടെ സമ്പത്തിനോട് ദ്രോഹം ചെയ്ത ഖുർസ് ബിൻ ജാബിർ അൽ ഫിഹ്രി എന്ന് പറയുന്ന വ്യക്തി അവരുടെ ആടുമാടുകളെ ദ്രോഹിച്ചു. അതിനുശേഷം അദ്ദേഹം പോയി മദീനക്കാർക്ക് അത് വലിയ പ്രയാസമുണ്ടാക്കി. അവരുടെ സ്വത്തിൽ മറ്റൊരാൾ വന്ന് കൈയിട്ടു എന്നറിഞ്ഞപ്പോൾ അവർക്ക് പ്രയാസമുണ്ടാക്കി. അങ്ങനെ ഖുർസ് ബിൻ ജാബിർ അൽ ഫിഹ്രിയെയും തേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചില സ്വഹാബികളും പോയിരിക്കുന്ന ഒരു കഥ നമ്മൾ പറഞ്ഞിരുന്നു. സഫ്വാൻ എന്ന് പറയുന്ന ബദറിനരികിലുള്ള ഒരു സ്ഥലത്ത് അവരെത്തുകയും ഈ ഖുർസ് ബിൻ ജാബിർ അൽ ഫിഹ്രിയെ പിടികൂടാൻ വേണ്ടി പരിശ്രമിച്ചെങ്കിലും അവർക്ക് പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇതാണ് ചെറിയ ബദർ എന്നറിയപ്പെടുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു. അത് കേൾക്കാത്ത ആൾക്കാർ ആ ഒരു സംഭവം കേൾക്കുക. എന്നിരുന്നാലും ആ ചെറിയ ബദറിന് ശേഷം ഏകദേശം 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഉശൈർ യുദ്ധം നടക്കുന്നത്. ഉശൈർ യുദ്ധം നടക്കുന്നത് ചെറിയ ബദറിന് ശേഷം, അല്ലെങ്കിൽ ഉശൈർ പുറപ്പാട് നടക്കുന്നത് ചെറിയ ബദറിന് ശേഷം ഏകദേശം 10 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉശൈർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മദീനയിൽ നിന്ന് പുറപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഖുറൈശി കച്ചവട സംഘത്തെയും ലക്ഷ്യമാക്കിയിട്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു യാത്രയും പുറപ്പെട്ടത്. അങ്ങനെ ഏകദേശം യാംബുഇന് സമീപത്തുള്ള ഉശൈർ എന്ന് പറയുന്ന ഈ സ്ഥലത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇതിനു മുമ്പും പല സംഭവങ്ങളും നമ്മൾ പറഞ്ഞു, ബുവാത്തും അതുപോലെ തന്നെ ചെറിയ ബദറും അതുപോലെ തന്നെ അബുവാവും, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ സൈന്യങ്ങളെ തേടിപ്പോയതാണ്, അല്ലെങ്കിൽ അവരുടെ കച്ചവട സംഘങ്ങളെ തേടിപ്പോയതാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരെ ഒന്നും പിടികൂടാൻ സാധിച്ചിട്ടില്ല, അവരൊക്കെ പല രൂപത്തിലും രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ഉശൈറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി കച്ചവട സംഘത്തെയും തേടിക്കൊണ്ട് പുറപ്പെട്ടതാണ്. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഉശൈർ എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയും അവിടെ ബനു മുദ്ലജ് എന്ന് പറയുന്ന ഒരു ഗോത്രക്കാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം സഹകരിക്കാനും ശത്രുക്കളോട് പരസ്പരം സഹകരിക്കാതിരിക്കാനും അവർ തമ്മിൽ ഒരു കരാറ് വെക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഇതാണ് ഉശൈർ യുദ്ധ പുറപ്പാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി കച്ചവട സംഘത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഉശൈർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയ ആ ഒരു സംഭവത്തിനാണ് ഗസ്വത്തുൽ ഉശൈർ എന്ന് പറയുന്നത്. അവിടെ പ്രവാചകൻ പോയിട്ടുണ്ടെങ്കിലും അവിടെ ഒരു യുദ്ധം നടന്നിട്ടില്ല, അല്ലെങ്കിൽ അവരെ പിടികൂടാൻ ഒന്നിനും സാധിച്ചിട്ടില്ല. മറിച്ച് അവിടെയുള്ള ബനു മുദ്ലജ് ഗോത്രക്കാരുമായി ഒരു കരാറുണ്ടാക്കിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന വിഷയം റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയതിനെ സംബന്ധിച്ചാണ്. വഫർളു ഷഹരി സൗമി ഫി ഷഅബാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിലെ നോമ്പ് വാജിബാക്കിയതിനെ സംബന്ധിച്ചാണ് ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹിജറ രണ്ടാമത്തെ വർഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്. ഹിജറ രണ്ടാമത്തെ വർഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്. അതായത് പ്രവാചകന്റെ മദീന ജീവിതത്തിലെ രണ്ടാമത്തെ വർഷത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിലെ നോമ്പ് നമുക്ക് വാജിബാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ 8 റമദാൻ മാസ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ 8 റമദാൻ മാസമാണ് നോമ്പ് നിർബന്ധമാക്കിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. ഇമാം നവവി റഹിമഹുല്ല പറയുന്നു, സ്വാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 റമദാനാത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 റമദാനുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 റമദാനുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 റമദാനുകളാണ് നോമ്പ് അനുഷ്ഠിച്ചത് എന്ന് ഇമാം നവവി റഹിമഹുള്ള പറയുന്നു. അഫ്വൻ, ഞാൻ നേരത്തെ സംസാരത്തിൽ 8 എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. 9 റമദാനുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചിരിക്കുന്നത്. ഇമാം നവവി റഹിമഹുള്ള പറയുന്നു, സ്വാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 റമദാനാത്. പ്രവാചകൻ 9 റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചു. ലിഅന്നഹു ഫുരിള ഫീ ഷഅബാൻ. റമദാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിലെ നോമ്പ് നമുക്ക് വാജിബാക്കിയിരിക്കുന്നത് ഷഅബാൻ മാസത്തിലാണ്. ഫിസ്സനത്തി സാനിയ, ഹിജറ രണ്ടാമത്തെ വർഷം. വതൂഫിയ സനത 11. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ഹിജറ 11 വർഷത്തിൽ റബീഉൽ അവൽ മാസത്തിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് ഹിജറ 11 വർഷം റബീഉൽ അവലിലാണ്. നോമ്പ് നിർബന്ധമാക്കുന്നത് ഹിജറ രണ്ടാമത്തെ വർഷമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 റമദാനാണ് ഇവിടുത്തെ ജീവിതത്തിൽ അനുഷ്ഠിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ സഹോദരങ്ങളെ, ബറക്കല്ലാഹു ഫീക്കും, റമദാനിലെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വാജിബാക്കുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. റമദാനിലെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വാജിബാക്കുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അവർ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്നത് അവർക്ക്, അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യം മുതൽ തന്നെ നോമ്പിനെ സംബന്ധിച്ചുള്ള അറിവുണ്ടായിരുന്നു. അറബികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം നോമ്പിനെ സംബന്ധിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു. ഇനി മുസ്ലിമീങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനിടയിലും നോമ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 4 ഘട്ടങ്ങളാണ് നോമ്പിന് കടന്നുപോയിട്ടുള്ളത്. 4 ഘട്ടങ്ങളാണ് നോമ്പിനെ കടന്നുപോയിട്ടുള്ളത്. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് ആദ്യം മദീനയിൽ വന്ന ആ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി എല്ലാ മാസത്തിലും 3 നോമ്പുകൾ അനുഷ്ഠിക്കാറുണ്ട്. അതുപോലെ തന്നെ ആഷൂറയുടെ നോമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. മദീനയിലേക്ക് ഹിജറ ചെയ്ത് കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജീവിതത്തിൽ പതിവായിരുന്നു എല്ലാ മാസത്തിലും 3 നോമ്പുകൾ അനുഷ്ഠിക്കും. അതുപോലെ തന്നെ ആഷൂറയുടെ നോമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാനത് ഖുറൈശുൻ തസൂമു ആഷൂറ ഫിൽ ജാഹിലിയ്യ. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം, മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ആഷുറയുടെ ദിവസം അവർ നോമ്പെടുക്കാറുണ്ട്. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു, ഖുറൈശികൾ നോമ്പനുഷ്ഠിക്കാറുള്ളത് പോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആഷുറയുടെ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കാറുണ്ട്. ഫലമ്മ ഹാജറ ഇലൽ മദീന, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തുകൊണ്ട് മദീനയിലേക്ക് വന്നപ്പോൾ അമറ ബിസ്സിയാമിഹി, ആഷുറ നോമ്പനുഷ്ഠിക്കാൻ മുസ്ലിമീങ്ങളോട് കൽപ്പിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇവിടെ നമുക്ക് പഠിപ്പിച്ചിരുന്ന എന്താണ്? പ്രവാചകനെ ഹിജറ ചെയ്ത് മദീനയിലേക്ക് വന്ന സാഹചര്യത്തിൽ അവിടുത്തെ ജീവിതത്തിൽ എല്ലാ മാസത്തിലും മൂന്ന് നോമ്പുകൾ അനുഷ്ഠിക്കാറുണ്ട്. അതുപോലെ തന്നെ ആഷൂറ മുഹറം 10 നോമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിക്കാറുണ്ട്. മദീനയിൽ വന്ന ശേഷം ആദ്യമായി സ്വഹാബത്തിനോട് നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്ന നോമ്പ് ഏതാണ്? ആഷൂറയുടെ നോമ്പാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് പോലെ. അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഷൂറയുടെ നോമ്പ് വാജിബായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മറ്റിതര സ്വഹാബികൾക്കും ആഷൂറയുടെ നോമ്പ് ഫറളായിരുന്നു, വാജിബായിരുന്നു. ഇതാണ് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടം. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഹിജറ രണ്ടാമത്തെ വർഷത്തിൽ റമദാൻ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിച്ചു. പക്ഷേ എല്ലാവർക്കും നോമ്പ് വാജിബായിരുന്നില്ല, റമദാൻ മാസത്തിലെ നോമ്പ് എല്ലാവർക്കും വാജിബായിരുന്നില്ല. മറിച്ച് ഈ രീതിയിലായിരുന്നു, നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് അനുഷ്ഠിക്കാം, നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുണ്ടായിട്ടും ഒരു വ്യക്തി അനുഷ്ഠിക്കാതിരിക്കുന്നെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം. പക്ഷേ ഓരോരോ നോമ്പ് ഒഴിവാക്കുന്നതിന് പകരം ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം നൽകണമെന്നൊരു നിയമമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത്. അപ്പൊ നോമ്പ് ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല റമളാൻ മുമ്പ് നോമ്പ് നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ അവിടെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമായിരുന്നു. നോമ്പെടുക്കുന്നവർക്ക് നോമ്പെടുക്കാം, ഇനി ഒരു വ്യക്തി നോമ്പ് ഒഴിവാക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം. പക്ഷേ ഒഴിവാക്കുന്ന ഓരോരോ നോമ്പിനും പകരം ഒരു പാവപ്പെട്ട വ്യക്തിക്ക് അവൻ ഭക്ഷണം നൽകണം. സൂറത്തുൽ ബഖറയിലെ 184-ാമത്തെ ആയത്ത്, വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യതുൻ തആമു മിസ്കീൻ, അള്ളാഹു പറയുന്നു, ഒരു വ്യക്തിക്ക് നോമ്പെടുക്കാൻ വേണ്ടി കഴിവുണ്ടായിട്ടും അയാൾ നോമ്പെടുക്കുന്നില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമായി റമദാനിന്റെ വിഷയത്തിൽ നിയമമിറക്കിയത്. ഇപ്പോൾ ആദ്യം റമദാൻ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് എങ്ങനെയാണ്? റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നവർക്ക് അനുഷ്ഠിക്കാം, ഒരു വ്യക്തി നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ അയാൾക്ക് ഒഴിവാക്കാം, അയാൾക്ക് കഴിവുണ്ടെങ്കിലും നോമ്പ് ഒഴിവാക്കാം. പക്ഷേ അതിനു പകരം ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകണം എന്നൊരു നിയമമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമായി മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചത്. ഇതാണ് നോമ്പിന്റെ രണ്ടാമത്തെ ഘട്ടം. നോമ്പിന്റെ മൂന്നാമത്തെ ഘട്ടം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുക്കാനുള്ള അവകാശം നീക്കുകയും റമദാൻ മാസത്തിൽ എല്ലാവരും നോമ്പെടുക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയും ചെയ്തു. റമദാനിന്റെ ആദ്യത്തെ ഘട്ടം എന്താണ്? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. മൂന്നാമത്തെ ഘട്ടം, നോമ്പിന്റെ മൂന്നാമത്തെ ഘട്ടം എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ മുസ്ലിമീങ്ങളും നിർബന്ധമായും നോമ്പ് അനുഷ്ഠിക്കണമെന്നൊരു നിയമം മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സലമത്ത് ബിനുൽ അക്വ റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ ആദ്യമായി പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ആയത്തിറക്കിയത് എന്താണ്? ഒരു വ്യക്തിക്ക് നോമ്പനുഷ്ഠിക്കാൻ കഴിവുണ്ടെങ്കിലും കഴിവുണ്ടായിട്ടും അയാൾ നോമ്പനുഷ്ഠിക്കുന്നില്ല എങ്കിൽ അയാൾ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല, അയാൾക്ക് എന്ത് ചെയ്യാം? ഒരു പാവപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വ്യക്തിക്ക് ഭക്ഷണം നൽകിയാൽ മതി. ഇതായിരുന്നു ഇസ്ലാം റമദാനുമായി ബന്ധപ്പെട്ട് അള്ളാഹു ആദ്യം ഇറക്കിയിരിക്കുന്ന വിധി. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുശേഷമുള്ള വമൻ ഷഹിദ മിൻകും ഷഹ്റ ഫല്യസും, ആരെങ്കിലും റമദാൻ മാസത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ നിർബന്ധമായും നോമ്പ് അനുഷ്ഠിക്കണം എന്നായത് അള്ളാഹു അവതരിപ്പിച്ചതോടുകൂടി തെരഞ്ഞെടുക്കാനുള്ള അവകാശത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നസ്ഖ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഇസ്ലാമിന്റെ നിയമം റമദാൻ മാസത്തിൽ തെരഞ്ഞെടുക്കാനുള്ള അവകാശമാണ്. അതിനുശേഷമുള്ള ഇസ്ലാമിന്റെ നിയമം റമദാൻ മാസത്തിൽ നിർബന്ധമായും എല്ലാ വ്യക്തികളും നോമ്പെടുത്തിരിക്കണം. പക്ഷേ ആ നോമ്പിന്റെ രൂപം എങ്ങനെയാണ്? നമുക്കിന്ന് പരിചയമുള്ള രൂപത്തിലല്ല. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ എല്ലാവരും റമദാൻ മാസത്തിൽ നിർബന്ധമായും നോമ്പ് അനുഷ്ഠിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നിയമമിറക്കിയപ്പോൾ തന്നെ ഇന്ന് നമ്മൾക്ക് പരിചയമുള്ള നോമ്പിന്റെ രൂപമല്ല അന്നുണ്ടായിരുന്നത്. കാരണം ഇന്നത്തെ നോമ്പ് എങ്ങനെയാണ്? ഫജർ നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ഫജർ ബാങ്കിന് തൊട്ടാണ്, ഫജറിന്റെ സമയം മുതൽ മഗ്രിബിന്റെ സമയം വരെയാണ് ഇന്നത്തെ നോമ്പിന്റെ സമയം. എന്നാൽ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ നോമ്പിന്റെ മൂന്നാമത്തെ ഘട്ടം, നോമ്പിന്റെ മൂന്നാം ആഷൂറ, അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, മൂന്നാമതായി നോമ്പ് എല്ലാവർക്കും അള്ളാഹു വാജിബാക്കിയ സമയത്ത് നോമ്പിന്റെ സമയം എന്നുള്ളത് നോമ്പ് മുറിക്കുന്ന സമയം മഗ്രിബാണ്, നോമ്പ് മുറിക്കുന്ന സമയം മഗ്രിബാണ്. എന്നാൽ മഗ്രിബ് മുതൽ ഏത് സമയം വരെയാണ് അയാൾക്ക് ഇപ്പം ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ നോമ്പുകാരൻ അല്ലാത്ത ആൾക്കാർക്ക് അനുവദിക്കപ്പെടുന്ന കാര്യങ്ങൾ അനുവദിക്കപ്പെടുന്നത് ഏത് സമയം വരെയാണ്? മഗ്രിബ് മുതൽ ഇഷ വരെ, അല്ലെങ്കിൽ മഗ്രിബ് മുതൽ ഒരു വ്യക്തി ഉറങ്ങുന്നത് വരെ. ഒരു വ്യക്തി മഗ്രിബിന് നോമ്പ് മുറിച്ചു, അതിനുശേഷം അയാൾ ഉറങ്ങി. മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഒരു വ്യക്തി മഗ്രിബിന് നോമ്പ് മുറിച്ചു, അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അയാൾ ഉറങ്ങി. അങ്ങനെയാണെങ്കിൽ ആ ഉറങ്ങിയത് മുതൽ പിന്നെ അയാൾക്ക് നോമ്പ്, അടുത്ത നോമ്പ് ആരംഭിക്കുകയാണ്. പിന്നെ അയാൾക്ക് അത് മുറിക്കൽ അനുവദനീയപ്പാ രണ്ടാമത്തെ ദിവസം മഗ്രിബിൽ. ഇന്നത്തെ പോലെ ഫജർ മുതലല്ല, മറിച്ച് മഗ്രിബിന് നോമ്പ് മുറിച്ചതിന് ശേഷം അയാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ നോമ്പ് സ്റ്റാർട്ടായി, രണ്ടാമത്തെ നോമ്പ് തുടങ്ങി. എങ്ങനെയായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ നോമ്പിന്റെ രണ്ടാമത്തെ ഘട്ടമായി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? അങ്ങനെ ഒരു ദിവസം ഖൈസ് ബിൻ സുർമത്തൽ അൻസാരി എന്ന് പറയുന്ന ഒരു സഹാബി റളിയല്ലാഹു അൻ, അദ്ദേഹം നോമ്പുകാരനാണ്, നോമ്പ് മുറിക്കാൻ സമയമായി. അദ്ദേഹം വീട്ടിലേക്ക് വന്ന് ഭാര്യയോട് ചോദിച്ചു, എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? അവർ പറഞ്ഞു, ഇന്നിവിടെ ഭക്ഷണമൊന്നുമില്ല. മഗ്രിബിന് ശേഷം ഖൈസ് റളിയല്ലാഹു അൻഹു ഭക്ഷണം തേടിക്കൊണ്ട് പുറത്തേക്ക് പുറപ്പെട്ടു. അദ്ദേഹം അന്ന് രാവിലെ ധാരാളം പണിയെടുത്തിരുന്നു, അത് കാരണത്താൽ വളരെയധികം ക്ഷീണിതനായിരുന്നു. അങ്ങനെ ആ ക്ഷീണം കാരണം അദ്ദേഹം ഉറങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താ, അദ്ദേഹം ഉറങ്ങിപ്പോയി. അദ്ദേഹം നോമ്പ് മുറിച്ചിട്ടില്ല, കാരണം വീട്ടിൽ ഭക്ഷണമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറങ്ങിക്കഴിഞ്ഞാൽ പുതിയ നോമ്പ് ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, പിറ്റേ ദിവസം മഗ്രിബിനല്ലാതെ. അങ്ങനെ പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം കാരണം അദ്ദേഹം ബോധം കെട്ടുപോയി. കാരണം ഒരു ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, ഇന്നലെ നോമ്പ് മുറിച്ച് അല്ലെങ്കിൽ നോമ്പ് മുറിക്കേണ്ട സമയത്ത് അയാൾ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അയാൾക്ക് വേറെ ഒന്നും കഴിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ആകെ ക്ഷീണിതനായി അദ്ദേഹത്തിന്റെ ബോധം പോയി. ഈ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നോമ്പ് ഫജർ മുതൽ മഗ്രിബ് വരെയാണ് നോമ്പിന്റെ സമയമെന്ന റമദാനിന്റെ മൂന്നാമത്തെ ഘട്ടം. നോമ്പിന്റെ നാലാമത്തെ ഘട്ടം, റമദാനിന്റെ മൂന്നാമത്തെ ഘട്ടം, നോമ്പിന്റെ നാലാമത്തെ ഘട്ടം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ നോമ്പായിത്തീരുന്നത്. അപ്പോൾ നോമ്പ് കടന്നു വന്നിരിക്കുന്ന നാല് ഘട്ടങ്ങളാണ്. ഒന്നാമത്തേത് ആഷുറയുടെ നോമ്പ് എല്ലാവർക്കും ഫറളായിരുന്ന സമയം. രണ്ടാമത്തേത് റമദാൻ മാസം ഫറളാക്കി, പക്ഷേ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, നോമ്പ് എടുക്കുന്നവർക്ക് എടുക്കാം, എടുക്കാതിരിക്കുന്നവർക്ക് എടുക്കാതിരിക്കാം, പക്ഷേ ഫിദിയ നൽകണം. മൂന്നാമത്തെ ഘട്ടം എന്നുള്ളത് എല്ലാവരും നോമ്പെടുക്കണം, പക്ഷേ നോമ്പിന്റെ സമയം ആരംഭിക്കുന്നത് ഇഷ മുതൽ അല്ലെങ്കിൽ ഉറങ്ങുന്നത് മുതൽ അടുത്ത ദിവസം മഗ്രിബ് വരെ. നാലാമത്തെ ഘട്ടമാണ് നമുക്കിന്ന് അറിയുന്നത് പോലെ ഫജർ മുതൽ മഗ്രിബ് വരെയുള്ള നിയമം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതാണ് നോമ്പിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന വിഷയം, വൽ ഗസ്വത്തുൽ കുബ്ര അല്ലതീ ബിബദർ ഫി സൗമി ഫി സാബിഇ അശ്രിനി ശഹർ. അതിനുശേഷം ബദർ യുദ്ധത്തെ സംബന്ധിച്ച്, വലിയ ബദർ യുദ്ധത്തെ സംബന്ധിച്ച് ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകന്റെ മദീന ജീവിതത്തിലെ രണ്ടാമത്തെ വർഷത്തിൽ നടന്നിരിക്കുന്ന ആറാമത്തെ പ്രധാന സംഭവമായി ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള ഉദ്ധരിച്ചിരിക്കുന്ന വിഷയം വലിയ ബദർ യുദ്ധമാണ്. നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള യുദ്ധം. ചെറിയ ബദർ നമ്മൾ, അല്ലെങ്കിൽ ചെറിയ ബദറിനായിട്ടുള്ള പുറപ്പാടിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ബദറിന് ഉലമാക്കൾ വലിയ ബദർ എന്നും അല്ലെങ്കിൽ രണ്ടാമത്തെ ബദർ എന്നൊക്കെയാണ് പറയാറ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നിർണായക പങ്കുവച്ചിരിക്കുന്ന ഒരു പോരാട്ടമാണ് ഈ വലിയ ബദർ യുദ്ധം. ഇവിടെ നമ്മൾ കഴിഞ്ഞ ചില യുദ്ധങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചില പുറപ്പാടുകളിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി കച്ചവട സംഘത്തെയും ലക്ഷ്യമാക്കിയിട്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിലും പുറപ്പെട്ടത്. ബദറിന്റെ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഖുറൈശി കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത്. അതല്ലാതെ ഒരു യുദ്ധം ഉദ്ദേശിച്ചല്ല അവരൊരിക്കലും മദീനയിൽ നിന്ന് പുറപ്പെട്ടത്. അങ്ങനെ അവർ പുറപ്പെട്ടു. അവർ പൊതുവെ പോവാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അബുവാ നമ്മൾ പറഞ്ഞു, ബുവാത്ത് നമ്മൾ പറഞ്ഞു, ഉഷൈർ പറഞ്ഞു, ഇതൊക്കെ ഖുറൈശി കച്ചവട സംഘത്തെയും ലക്ഷ്യമാക്കി പോയതാണ്. പക്ഷേ ഈ സാഹചര്യങ്ങളിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരെ പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അങ്ങനെ ഹിജറ രണ്ടാമത്തെ വർഷം റമദാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൂട്ടി ഖുറൈശികളുടെ ഒരു കച്ചവട സംഘം, വലിയൊരു കച്ചവട സംഘം വരുന്നു എന്നറിഞ്ഞപ്പോൾ അവരെ പിടികൂടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. അങ്ങനെ സഹാബത്തിന്റെ കൂടെ പ്രവാചകൻ യാത്രയായി. അബൂ സുഫിയാൻ സഖ്റു ബിൻ ഹർബിന്റെ കീഴിൽ ഷാമിൽ നിന്ന് മക്കയിലേക്ക് വലിയൊരു കച്ചവട സംഘം പോകുന്നു എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചു. അവരെയും അവരെ പിടിക്കാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് 300-നും 320-നും ഇടയിലുള്ള സഹാബത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് തന്റെ കൂടെയുള്ള കച്ചവട സംഘത്തെ പിടികൂടാൻ വരുന്നു എന്ന വാർത്ത അബൂ സുഫിയാൻ, കച്ചവട സംഘത്തിന്റെ നേതാവായ അബൂ സുഫിയാൻ ലഭിച്ചു. ഈ സമയത്ത് അബൂ സുഫിയാൻ എന്താ ചെയ്തത്? വിവരം ലഭിച്ച ഉടൻ മക്കയിൽ ജീവിച്ചിരുന്ന അബൂ സുഫിയാന്റെ നാട്ടുകാരായ അല്ലെങ്കിൽ അബൂ സുഫിയാന്റെ സുഹൃത്തുക്കളായ മക്കയിലെ കാഫിരീങ്ങൾക്ക് അവിടെയുള്ള മുഷ്രിക്കീങ്ങൾക്ക് ഒരു കത്തെഴുതിക്കൊണ്ട് വിവരമയച്ചു. എന്നെയും എന്റെ കൂടെയുള്ള യാത്രാ സംഘത്തെയും പിടികൂടാൻ മുഹമ്മദും അവന്റെ അനുയായികളും മദീനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അബൂ സുഫിയാൻ മക്കയിലുള്ള കാഫിരീങ്ങൾക്ക് വിവരമെഴുതിക്കൊണ്ട് അറിയിച്ചു. അങ്ങനെ മക്കയിലെ കാഫിരീങ്ങൾ വമ്പിച്ച വലിയൊരു സൈന്യവുമായി മക്കയിൽ നിന്ന് പുറപ്പെട്ടു. അവരുടെ ഉദ്ദേശം എന്താണ്? അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ രക്ഷിക്കുക, അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബത്തിനെയും ഇല്ലാതാക്കുക. ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷേ അബൂ സുഫിയാൻ പൊതുവെ പോകാറുള്ള അല്ലെങ്കിൽ പൊതുവെ സഞ്ചരിക്കാറുള്ള വഴിയിൽ നിന്ന് മാറി അവിടെയുള്ള ഒരു കടൽ തീരത്തൂടെ അദ്ദേഹം മക്കയിലേക്ക് രക്ഷപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ കീഴിലുള്ള യാത്രാ സംഘത്തെയും ലക്ഷ്യമാക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത്. അവർ പൊതുവെ പോകുന്ന ഒരു വഴിയുണ്ടായിരുന്നു, ആ വഴിയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത്. പക്ഷേ അബൂ സുഫിയാൻ തന്ത്രപരമായി പൊതുവെ പോകാറുള്ള വഴിയല്ലാതെ മറ്റൊരു വഴിയിലൂടെ കടൽ തീരത്തോടുകൂടി അദ്ദേഹം മക്കയിലേക്ക് പോവുകയും അങ്ങനെ യാത്രാ സംഘത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. മക്കയിലെ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സൈന്യവുമായി അവർ മദീനയിലേക്ക് പുറപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ മദീനയുടെ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാനും അബൂ സുഫിയാന്റെ സൈന്യത്തെ അല്ലെങ്കിൽ അബൂ സുഫിയാന്റെ സംഘത്തെ രക്ഷപ്പെടുത്താനും അവർ പുറപ്പെട്ടിരുന്നു. ഇവിടെ അബൂ സുഫിയാന്റെ സംഘം രക്ഷപ്പെട്ടു. ഈ വിവരം അബൂ സുഫിയാൻ മക്കയിൽ നിന്ന് വരുന്ന സൈന്യങ്ങൾക്ക് വിവരം നൽകി. അവരോട് പറഞ്ഞു, ഞങ്ങൾ രക്ഷപ്പെട്ടു, ഇനി നിങ്ങൾ തിരിച്ചുപോയിക്കോ എന്ന രീതിയിൽ അബൂ സുഫിയാൻ മക്കയിൽ നിന്ന് വരുന്ന സൈന്യത്തിന് വിവരം നൽകി. അവിടെ ചില ആൾക്കാർ മക്കയിൽ നിന്ന് വന്ന സൈന്യങ്ങളിൽ ചിലർ പറഞ്ഞു, എന്തായാലും നമ്മൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ പുറപ്പെട്ടത് അബൂ സുഫിയാനെ രക്ഷിക്കാനാണ്, അത് നമ്മൾക്ക് സഫലീകരിച്ചു, അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു, അതുകൊണ്ട് മക്കയിലേക്ക് നമ്മൾക്ക് തിരിച്ചു പോകാം. അങ്ങനെ ചില ആൾക്കാർ തിരിച്ചുപോയി. എന്നാൽ മറ്റ് ചില ആൾക്കാർ എന്ത് പറഞ്ഞു, നാം എന്തായാലും വന്നു, നമ്മൾ ഇത്രയും അധികം ആൾക്കാരുണ്ട്, നമ്മൾ യുദ്ധം ലക്ഷ്യമാക്കിയിട്ട് തന്നെയാണ് വന്നത്, മുഹമ്മദും സഹാബത്തും ആവട്ടെ അല്ലെങ്കിൽ മുഹമ്മദും അവന്റെ കൂടെയുള്ള അനുയായികളോ അവർ യുദ്ധത്തിന് വേണ്ടി വന്നതല്ല, മറിച്ച് കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടി വന്നതാണ്. നമ്മളാവട്ടെ യുദ്ധത്തിന് വന്നതാണ്, നമ്മുടെ കൂടെ എല്ലാവിധ സന്നാഹങ്ങളുണ്ട്, നമ്മുടെ കൂടെ സമ്പത്തുണ്ട്. ഈ രീതിയിൽ അഹങ്കരിച്ചുകൊണ്ട് മക്കയിലെ കാഫിരീങ്ങളുടെ ചില നേതാക്കന്മാർ പറഞ്ഞു, നമുക്ക് എന്തായാലും മുഹമ്മദിനെയും സഹാബത്തിനെയും മുഹമ്മദിനെയും അവന്റെ കൂടെയുള്ള ആൾക്കാരെയും ഉന്മൂലനം ചെയ്യാം, നമ്മൾ ഒരിക്കലും തിരിച്ചു പോവേണ്ട ആവശ്യമില്ല, നമ്മുടെ ശക്തി കാണിച്ചു കൊടുക്കാം എന്ന ഒരു ഭാവത്തിൽ മക്കയിലെ കാഫിരീങ്ങൾ തിരിച്ചു പോവാത്ത കാഫിരീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബത്തിനെയും തേടി വന്നു. അവർ രണ്ടാൾക്കാരും ബദർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരുമിച്ചു കൂടുകയും അവിടെ വെച്ച് ശക്തമായ ഒരു പോരാട്ടം നടക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് ഈ യുദ്ധത്തിൽ വലിയ വിജയം നൽകി. കാഫിരീങ്ങളിൽ നിന്ന് 70 നേതാക്കന്മാരടക്കം 70 ആൾക്കാർ കൊല്ലപ്പെട്ടു. 70 ആൾക്കാരെ മുസ്ലിമീങ്ങൾ കാഫിരീങ്ങളിൽ നിന്ന് ബന്ധിച്ചു. അവരേകദേശം 1000 ആൾക്കാർ മൊത്തത്തിലുണ്ടായിരുന്നു. മുസ്ലിമീങ്ങളാവട്ടെ 300 ആൾക്കാർ, അതായത് അവരുടെ ഇരട്ടി സൈന്യം അല്ലെങ്കിൽ ഇരട്ടിയിലും അധികം വരുന്ന സൈന്യമായിരുന്നു കാഫിരീങ്ങൾ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളെ വിജയിപ്പിച്ചു. മുസ്ലിമീങ്ങൾ കാഫിരീങ്ങളിൽ നിന്ന് 70 വധിച്ചു. അതിൽ കാഫിരീങ്ങളുടെ വലിയ വലിയ നേതാക്കന്മാരുണ്ട്. അതുപോലെ തന്നെ കാഫിരീങ്ങളിൽ നിന്ന് 70 മുസ്ലിമീങ്ങൾ ബന്ധനസ്ഥരാക്കുകയും അവരുടെ കൂടെ കൂട്ടുകയും ചെയ്തു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വമ്പിച്ച ഒരു വിജയമാണ്. റമദാൻ 17-ാമത്തെ ദിവസമാണ് ഈ യുദ്ധം നടന്നത് എന്നാണ് ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നത്. എന്നിരുന്നാലും മദീന ജീവിതത്തിലെ 2-ാമത്തെ വർഷമാണ് ബദർ നടന്നതെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല. റമദാൻ മാസത്തിലാണ് ബദർ യുദ്ധം നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിലും പണ്ഡിതന്മാർക്ക് തർക്കമില്ല. അത് ഏത് ദിവസത്തിലാണെന്ന വിഷയത്തിൽ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. ഇവിടെ ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന അഭിപ്രായം റമദാൻ 17-ാണ് ബദർ യുദ്ധം നടന്നത് എന്നാണ്. അപ്പോൾ ഈ സംഭവ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലളിതമായി ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനം, അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിന്റെ കാരണം, ഈ ഒരു സംഭവത്തിൽ ആർക്കാണ് വിജയമുണ്ടായത്, ഇങ്ങനെയുള്ള ചില അടിസ്ഥാനങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ബദരുദ്ധത്തിനെയും സംബന്ധിച്ചും അവിടെ കാഫിരീങ്ങൾ അവരുടെ സൈന്യങ്ങളെ സംബന്ധിച്ചും മുസ്ലിമീങ്ങളുടെ സൈന്യങ്ങളെ സംബന്ധിച്ചും ഇരുകൂട്ടത്തിന്റെയും നേതാക്കന്മാരെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആഇനെ സംബന്ധിച്ചും കാഫിരീങ്ങൾ അതിനുശേഷം അവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം കിണറിലേക്ക് എറിഞ്ഞതിനെ സംബന്ധിച്ചും ഇങ്ങനെ സംഭവങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ധാരാളം ദർസുകൾ ആവശ്യമായിട്ട് വരും. അതല്ല ഇവിടെ ഉദ്ദേശം, മറിച്ച് ഏകദേശം ആ ഒരു സംഭവത്തെ നമ്മൾ പരിചയപ്പെടുത്തുക. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അള്ളാഹ് വരുന്ന അല്ലെങ്കിൽ ഈ ഒരു കിതാബ് കഴിഞ്ഞ് മറ്റൊരു കിതാബ് ആരംഭിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ അവിടെ നമുക്ക് വിശദീകരിച്ചുകൊണ്ട് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാനും അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.